ലൗഡേതുർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. നിർമ്മിത ബുദ്ധിവരെ എത്തിയിരിക്കുന്ന സാങ്കേതിക നവീനത, വികസനം, ക്ഷേമം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ പരിപോഷിപ്പിക്കുകയും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പാക്കുകയും വേണമെന്ന് മാർപ്പാപ്പ. സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങൾ, വിശുദ്ധ രണ്ടാം ജോൺ പോൾ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ചെന്തേസിമോസ് ആനൂസ് അവതരിപ്പിക്കുന്ന വീക്ഷണമനുസരിച്ച് പഠിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ചെന്തേസിമോസ് ആനൂസ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്ത 300 പേരടങ്ങുന്ന ഒരു സംഘത്തെ ശനിയാഴ്ച വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. കൃത്രിമ ബുദ്ധിയും സാങ്കേതിക മാതൃകയും മനുഷ്യരാശിയുടെ ക്ഷേമവും പ്രകൃതി സംരക്ഷണവും സമാധാനം വാഴുന്ന ലോകവും എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന വിചിന്തന പ്രമേയം ഈ അന്താരാഷ്ട്ര സമ്മേളനം സ്വീകരിച്ചിരുന്നത് അനുസ്മരിച്ച പാപ്പ, സമ്പദ്ഘടനയുടെയും നാഗരികതയുടെയും മാനവരാശിയുടെ തന്നെയും ഭാവി വെച്ച് കളിക്കുന്ന സാങ്കേതിക മാറ്റത്തിന് മുന്നിലാണ് നാം എന്ന വസ്തുത അനുസ്മരിച്ചു. നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി എന്ന സാങ്കേതിക വിദ്യ സമ്പദ്വ്യവസ്ഥയിലും സമൂഹത്തിലും അതിശക്തമായ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ജീവിതത്തിലും ആളുകളും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലും അന്താരാഷ്ട്ര തലത്തിലുള്ള കെട്ടുറപ്പിലും നമ്മുടെ പൊതുഭവനത്തിന്റെ കാര്യത്തിലും നിഷേധാത്മക സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ടെന്നും പാപ്പ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ നിലവിലുള്ളതും ഉണ്ടാകാവുന്നതുമായ എല്ലാ മാനങ്ങളും ഉൽപാദനക്ഷമതയിലും വളർച്ചയിലും അതിന് കൊണ്ടുവരാൻ കഴിയുന്ന നേട്ടങ്ങളും അതുണ്ടാക്കാവുന്ന അപകട സാധ്യതകളും നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന്റെയും ഉപയോഗത്തിന്റെയും കൈകാര്യം ചെയ്യലിന്റെയും ശരിയായ ധാർമ്മിക രീതികളും തിരിച്ചറിയുന്നതിന് ബഹുവൈജ്ഞാനിക വിശകലനം മൌലികമാണെന്ന് പാപ്പ വിശദീകരിച്ചു. മനുഷ്യജീവന്റെ കാര്യത്തിൽ സന്ധി ചെയ്യാനാവില്ലെന്ന് മാർപ്പാപ്പ. ഇറ്റലിയിൽ ശനിയാഴ്ച സംഘടിപ്പിക്കപ്പെട്ട ജീവനുവേണ്ടിയുള്ള ദേശീയ പ്രകടനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത്. സ്രഷ്ടാവായ ദൈവത്തിന്റെ ദാനമായ മനുഷ്യജീവൻ സന്ധി ചെയ്യലിനോ മധ്യസ്ഥതയ്ക്കോ വിധേയമാക്കാൻ പറ്റാത്തത്ര ഉന്നതമാണെന്ന് പാപ്പ പറയുന്നു. മനുഷ്യജീവന്റെ അന്തസ്സിനെ അപകടത്തിലാക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ധീരതയോടെ മുന്നേറാൻ പാപ്പ പ്രചോദനം പകരുകയും ചെയ്യുന്നു. ഗർഭം ധരിക്കപ്പെടുന്ന നിമിഷം മുതൽ ജീവന്റെ സ്വാഭാവിക അന്ത്യം വരെ അതിന് സംരക്ഷണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നവരുടെ പരസ്യ സാക്ഷ്യത്തിനും പ്രവർത്തനത്തിനും പാപ്പ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും അതിനെ സ്വാഗതം ചെയ്യുന്ന കുടുംബത്തിന്റെയും മനോഹാരിതയ്ക്ക് സാക്ഷ്യമേകുക വഴി നാം അസ്തിത്വത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും, അതായത് ഏറ്റം ബലഹീനാവസ്ഥയിലുള്ള പിഞ്ചു പൈതൽ മുതൽ യാതന അനുഭവിക്കുന്ന വാർദ്ധക്യം വരെയും മനുഷ്യക്കടത്ത് മുതൽ അടിമത്വത്തിന്റെയും യുദ്ധത്തിന്റെയും അവസ്ഥ വരെയുമുള്ള വലിച്ചെറിയൽ സംസ്കാരത്തെ തിരസ്കരിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയാണെന്ന് പാപ്പ പറയുന്നു. ദൈവം അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന സ്മരണ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുനർജീവനേകുമെന്ന് മാർപ്പാപ്പ. ജൂൺ 22 ശനിയാഴ്ച എക്സ് എന്ന പുതിയ നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ മാധ്യമമായ ട്വിറ്ററിൽ കണ്ണുചേർത്ത സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഉദ്ബോധനം ഉള്ളത്. പാപ്പ കുറിച്ചത് ഇങ്ങനെയാണ്: നാം നമ്മോട് തന്നെ ക്ഷമയുള്ളവരായിരിക്കുകയും ദൈവത്തിന്റെ സമയങ്ങളും വഴികളും ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുകയും വേണം. അവിടുന്ന് തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഇതോർമ്മിക്കുന്നത് ആന്തരിക ദുഃഖത്തിലും നിരാശയിലും നിബദ്ധിക്കാതെ നമ്മുടെ സരണികളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനും സ്വപ്നങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ബംഗ്ലാദേശിന്റെ വടക്കുകിഴക്കേ മേഖലയിൽ കനത്ത മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് ആശങ്ക പ്രകടിപ്പിക്കുന്നു. 7,72,000 കുട്ടികളാണ് ഈ ജലപ്രളയം മൂലം അന്നാട്ടിൽ ദുരിതമനുഭവിക്കുന്നതെന്ന് ഈ സംഘടന വെളിപ്പെടുത്തുന്നു. 800-ലേറെ വിദ്യാലയങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതായും 500-ഓളം വിദ്യാലയങ്ങൾ അഭയകേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നതായും 140 സാമൂഹ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ വെള്ളം കയറിയതായും യൂണിസെഫ് വെളിപ്പെടുത്തി. മൊത്തം 20 ലക്ഷത്തോളം പേരെ പ്രളയം ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ടെന്ന് യൂണിസെഫിന്റെ ബംഗ്ലാദേശ് പ്രതിനിധി ഷെൽട്ടൺ യെറ്റ് വെളിപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു.
അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ സ്ലീഹാകാലം 6 ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളെ അടിസ്ഥാനമാക്കിയ വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായി പ്രാധാന്യം നൽകുന്ന സ്ലീഹാകാലത്തിന്റെ 6 ഞായറാഴ്ച നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷമറിയിക്കാനായി ലോകമെങ്ങും അയക്കപ്പെട്ട സ്ലീഹന്മാരുടെയും മാമോദീസായും തൈലാഭിഷേകവും സ്വീകരിച്ച ഓരോ ക്രൈസ്തവരുടെയും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസമാണിന്ന്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ജനക്കൂട്ടങ്ങളുടെ മേൽ അനുകമ്പ തോന്നിയ യേശു വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സുവിശേഷഭാഗം കൂടിയാണ് ഇന്ന് സഭ നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. ഇന്നത്തെ വായനകളിൽ ഒന്ന് കൊരിന്തോസുകാർക്കുള്ള 1 1:26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവവിളിയെക്കുറിച്ചും നമ്മുടെ അയോഗ്യതകളെക്കുറിച്ചുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ പൗലോസ് അവിടെ നടത്തുന്നത്. ഈശോമിശിഹ രക്ഷകനാണ് എന്നത് വെളിവാക്കുന്ന 2 സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുക. ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന 2 കർത്താവിന് തങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന അവരുടെ ഉത്തമ ബോധ്യത്തിനു മുന്നിൽ യേശു കനിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ട് അവരെ സുഖപ്പെടുത്തുന്നു. ഈ സംഭവം ആരും അറിയരുത് എന്ന് യേശു ആവശ്യപ്പെട്ടിട്ടുപോലും അവർ നാട്ടിലെങ്ങും അവനെക്കുറിച്ച് പറയുന്നു. പിശാചുബാധിതനായ ഒരു ഊമനിൽ നിന്ന് യേശു പിശാചിനെ പുറത്താക്കിയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങിയതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന 2 അത്ഭുതം. എന്നാൽ ഫരിസേയർക്ക് ഇതിടർച്ചയ്ക്ക് കാരണമാകുന്നു. പിശാചുക്കളുടെ തലവനെക്കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നവർ പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:14-15 തിരുവചനങ്ങളിലും ഇതേ സംഭവം വിവരിക്കപ്പെടുന്നുണ്ട്. പിശാചുബാധിതനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഈ വിവരണങ്ങളോട് ഏതാണ്ട് സമാനമായ മറ്റൊരു വിവരണം വിശുദ്ധ മത്തായി ശ്ലീഹ തന്നെ തന്റെ സുവിശേഷം 12:22-24 തിരുവചനങ്ങളിൽ നൽകുന്നുണ്ട്. അന്ധനും ഊമനുമായ ഒരു പിശാചുബാധിതനെ യേശു സുഖപ്പെടുത്തുന്ന സംഭവമാണ് അവിടെ നാം കാണുക. ദാവീദിന്റെ വംശത്തിൽ പിറന്ന യേശു മിശിഹായാണ് എന്ന ഒരു സത്യമാണ് അവൻ ചെയ്യുന്ന അത്ഭുതകരമായ സൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. യഥാർത്ഥമായ സൗഖ്യം നൽകാൻ കഴിവുള്ളവൻ ദൈവമാണ്. ദൈവസൃഷ്ടിയായ ഈ ലോകത്തിന്റെ യഥാർത്ഥ സൗന്ദര്യവും സത്യവും തിരിച്ചറിയാനും മറ്റ് മനുഷ്യരെ ദൈവമക്കളെന്ന നിലയിൽ സഹോദരങ്ങളായി കാണാനും സാധിക്കത്തക്ക വിധം നമ്മുടെ കണ്ണുകൾ തുറക്കാനും ദൈവമക്കൾക്കടുത്ത വിവേകത്തോടെ സംസാരിക്കാൻ തക്ക വിധം നമ്മുടെ നാവ് നിയന്ത്രിക്കപ്പെടാനും ദൈവത്തിന്റെ അനുഗ്രഹം, യേശുവിന്റെ സ്പർശനം ആവശ്യമുണ്ടെന്ന് ഈ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനുകമ്പയുടെ സ്വരവും അവന്റെ കരങ്ങളും പാദങ്ങളുമാകുവാനും ദൈവത്തിന്റെ വിളഭൂമിയിലേക്ക് കൂടുതൽ ആളുകൾ സേവനത്തിനായി കടന്നുവരാനായി പ്രാർത്ഥിക്കാനും നമുക്ക് കടമയുണ്ടെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവവിളിയുടെ ഒരു പ്രത്യേകത കൂടി ഈ സുവിശേഷഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ വിളഭൂമിയിൽ വേല ചെയ്യാനുള്ള വേലക്കാരെ വിളിക്കുന്നതും അയക്കുന്നതും ദൈവമാണ്. മാനുഷികമായ താൽപര്യമോ ആഗ്രഹങ്ങളോ അനുസരിച്ചല്ല, ദൈവത്തിന്റെ വിളിയും തീരുമാനങ്ങളും അനുസരിച്ചാണ് അജപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ ആടുകൾക്കായി വേല ചെയ്യുന്നവൻ ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കുകയും ദൈവം നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ അവന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്ന് നമുക്കോർക്കാം. ദൈവത്തിന്റെ സഭയിൽ അവന്റെ ആടുകളെ മേയ്ക്കാനുള്ള അജപാലന ഉത്തരവാദിത്വമുള്ള, സേവന മനോഭാവമുള്ള, സമർപ്പിത വിളികൾക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ഈ വായനകൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സ്വന്തമാക്കണമെങ്കിൽ ദൈവത്തെ തേടണമെന്ന ഒരു സത്യം കൂടി ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ അത്ഭുതത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ വ്യക്തമാണ്. ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേയെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരിരുവരും യേശു എത്തിയ ഭവനം വരെ അവനെ അനുഗമിച്ചു എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അന്ധരായ ഈ രണ്ടുപേരും ബുദ്ധിമുട്ടി യേശുവിന്റെ പിന്നാലെ സഞ്ചരിച്ച് ദൈവത്തിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. ഊമനായ മനുഷ്യന്റെ കാര്യത്തിലും സ്ഥിതി ഏറെ വ്യത്യസ്തമല്ല. ജനങ്ങൾ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണ് എന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഈ രണ്ടിടങ്ങളിലും മനുഷ്യർക്ക് യേശുവിലുള്ള വിശ്വാസവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്നുണ്ട് എന്നും നമുക്ക് കാണാം. അനുഗ്രഹങ്ങൾ തേടുന്നവർ യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇതിനൊരു മറുപുറം കൂടിയുണ്ടെന്ന് നമുക്ക് കാണാം. ഇത് സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്ത് വ്യക്തമാണ്. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് വിശുദ്ധ മത്തായി എഴുതുന്നു. മനുഷ്യർ ദൈവത്തെ തേടിയിറങ്ങുന്നതിനു മുൻപ് മനുഷ്യരെ തേടിയിറങ്ങുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് യേശുക്രിസ്തുവെന്ന ദൈവപുത്രന്റെ ജീവിതം വ്യക്തമാക്കുന്നു. പരിഭ്രാന്തരും നിസ്സഹായരുമായ, രോഗബാധിതരും പീഡിതരുമായ, രക്ഷ തേടി വലയുന്ന, മനുഷ്യരെ തേടിയെത്തുന്ന ദൈവപുത്രനെയാണ് പുതിയ നിയമം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അകലങ്ങളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം നോക്കുകയും വലിയവനും ചെറിയവനുമെന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരു ദൈവമനുഷ്യബന്ധം ക്രിസ്തുവിന്റെ വരവോടെ അവസാനിക്കുകയും ദൈവമക്കളെന്ന സ്വാതന്ത്ര്യത്തോടെയും അവകാശത്തോടെയും ദൈവത്തിനു മുൻപിൽ ആയിരിക്കാനുള്ള വഴി തുറന്നുകിട്ടുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനെ തേടിവരുന്ന ദൈവമെന്നത് നമുക്ക് പ്രത്യാശയും ആനന്ദവും നൽകുന്ന ഒരനുഭവമായി ക്രിസ്തുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. യേശുവിനെ തേടിച്ചെല്ലുന്ന മനുഷ്യരെക്കുറിച്ച് സുവിശേഷം പറയുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവരും യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ മനുഷ്യർക്കുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗം ചൂണ്ടിക്കാട്ടി സഭ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വലിയവരെന്നോ വിജ്ഞാനികളെന്നോ അഹങ്കരിക്കാതെ ദൈവത്തിനു മുൻപിൽ വിനീതരായിരിക്കുവാനും നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മുടെ വില കുറച്ചുകാട്ടുന്നതിനല്ല, മറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ നമുക്കുള്ള അമൂല്യത തിരിച്ചറിയുന്നതിനും യേശുക്രിസ്തുവിന്റെ അനുയായികളെന്ന നിലയിൽ അവനിൽ അഭിമാനിക്കുന്നതിനും വേണ്ടിയാണ്. അന്ധരും ഊമനും ഈശോയിലൂടെ സൌഖ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിന്റെ വിളഭൂമിയിൽ വേലക്കാരെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിച്ച സുവിശേഷഭാഗവും നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച കൊരിന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായനയും എപ്രകാരമാണ് നാം ഈ ഭൂമിയിലെ നമ്മുടെ ദിനങ്ങളെ നയിക്കേണ്ടത് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുറവുകളും ബന്ധനങ്ങളും തിരിച്ചറിഞ്ഞ് എളിമയുള്ള മനുഷ്യരായി ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പുത്രനായ ഈശോമിശിഹ നമ്മുടെ ഹൃദയത്തിന്റെ അന്ധത നീക്കി ക്രൈസ്തവ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മെ നടത്തുകയും നമ്മുടെ ആത്മാവിലെ ബന്ധനങ്ങളഴിച്ച് ജീവിതം കൊണ്ട് രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സീറോ മലബാർ സഭ ആരാധനാക്രമത്തിൽ സ്ലീഹാക്കാലം ആറാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥവായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ജോഷി കണ്ണൂക്കാടൻ എഴുതി, സെജോ ജോൺ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം അമൃത സുരേഷ്. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.